നാഗരികതയും പാശ്ചാത്യ പ്രബുദ്ധതയും. യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്നുള്ളതിനെ ഞാൻ പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പരിഭാഷപ്പെടുത്തുന്നു. യൂറോപ്യൻ പ്രബുദ്ധത എന്ന് പറയുന്നതിന് പകരം പാശ്ചാത്യൻ പ്രബുദ്ധത, പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പരിഭാഷപ്പെടുത്തുകയാണ്. അവതരിപ്പിക്കാൻ പ്രയാസമുള്ളത് വളരെയധികം പാശ്ചാത്യ ആശയങ്ങളാണ്. അവയെ വേണ്ട വിധത്തിൽ വിവർത്തനം ചെയ്യാൻ വളരെ പ്രയാസമുണ്ട്. പിന്നെ മലയാളം നല്ലതുപോലെ അറിയാവുന്ന ചില ആളുകൾക്ക് മുമ്പിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങനെയാ പറയേണ്ടതെന്ന് ചോദിക്കാം, അത്രേ എനിക്ക് ചെയ്യാനോ. ഈ പാശ്ചാത്യ പ്രബുദ്ധതയെ പറ്റി എന്തിന് നമ്മൾ ചിന്തിക്കണം എന്നൊരു സംശയം നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നും. എന്നെ സംബന്ധിച്ച് ഞാനൊരു 5-6 വർഷമേ ആയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനുള്ള ഏക കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മർമ്മം ഇതാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്താരീതിയുടെയും പ്രവർത്തന രീതിയുടെയും പിറകിൽ കിടക്കുന്നത് പാശ്ചാത്യ പ്രബുദ്ധതയാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിന് ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുകയും 2 പുസ്തകങ്ങൾ ഇതുവരെയായി അതേക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ നേരെ വിഷയത്തിലേക്ക് കടക്കാതെ ഞാൻ വേറെ ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും, ചിലപ്പോൾ കേട്ട് കാണും. ഇത് ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്, നിങ്ങൾ കണ്ടോ എന്നറിഞ്ഞുകൂടാ. ദീപക് ചോപ്ര എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഡോക്ടർ അമേരിക്കയിൽ എഴുതി പ്രസിദ്ധം ചെയ്തിട്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെ 1 ആയിട്ട് വന്നിരിക്കുകയാണ്. ചോപ്ര എന്നെ ഡൽഹിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ മകനാണ്. അല്ലേ പിടിക്കണം. അദ്ദേഹത്തിന് അപ്പം പറയായിരുന്നു, ഇവന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവനെ ഒരുപാട് ശ്രമിച്ചു മെഡിക്കൽ സ്റ്റഡീസിന് പോകാൻ, അവനിഷ്ടമില്ല. അവൻ പറഞ്ഞു, എനിക്ക് ജേർണലിസം പഠിച്ചാൽ മതി. ഒരു കണക്കിന് സെന്റ് സ്റ്റീഫൻസിലെ ജേർണലിസത്തിന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു, പഠിച്ചു. പഠിത്തം കഴിഞ്ഞപ്പോ അവൻ പറയുന്നു, എനിക്ക് മെഡിസിൻ പഠിക്കും. അപ്പോ ഹൈസ്കൂളിലെ ബയോളജിയും സയൻസ് സബ്ജക്ട്സ് ഒന്നും എടുത്തിട്ടില്ല, ജേർണലിസം എടുത്തിട്ടില്ല, ഒരിടത്ത് അഡ്മിഷൻ കിട്ടുകയില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ മകനുണ്ട്, മെഡിക്കനാണ്, പക്ഷേ ഹൈസ്കൂളിലെ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല, അവന് അഡ്മിഷൻ കൊടുക്കാവോന്ന് ചോദിച്ചു. അങ്ങയുടെ മകനായതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് വൈസ് ചാൻസലർ അഡ്മിഷൻ കൊടുത്ത് അങ്ങനെ മെഡിസിൻ പഠിച്ച് ജേർണലിസത്തിലും മെഡിസിനിലും ഡിഗ്രി എടുത്തിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരാളാണ് ഇദ്ദേഹം. ദീപക് ചോപ്ര ബോസ്റ്റണിൽ ഒരു ആശുപത്രി, നമ്മുടെ മഹർഷി മഹേഷ് യോഗി ആയുർവേദ ആശുപത്രി എന്ന് പറഞ്ഞ് തുടങ്ങി, അവസാനം മഹർഷിയുമായിട്ട് തെറ്റി, മഹർഷിയുടെ ചിന്താരീതിയുമായിട്ട് തെറ്റി സ്വതന്ത്രമായിട്ട് കാലിഫോർണിയയിൽ വർക്ക് ചെയ്ത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് ഏജൻസിയുടെ കൺസൾട്ടന്റ് ആയിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് നമ്മുടെ ഇന്ത്യക്കാരിൽ പുറത്തുപോയി വലിയ പേരുണ്ടാക്കിയിട്ടൊരാളാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ സൂക്കേടുകളുടെ എല്ലാം പ്രധാന കാരണം മനസ്സാണ്, ശരീരമല്ല എന്ന് പറയും. നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന ചിന്തകൾ മൂലമാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. അങ്ങനെ നമുക്കുണ്ടാകുന്ന ചിന്തകൾ, അബദ്ധ ചിന്തകൾ, അവയാണ് നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. ഈ അബദ്ധ ചിന്തകളാണ് അദ്ദേഹം പറയുന്നു, 10 കാര്യങ്ങളാണ് ഈ അബദ്ധ ചിന്തകളെന്ന് അദ്ദേഹം പറയുന്നു. ഇത് 10 പാശ്ചാത്യ പ്രബുദ്ധതയുടെ അടിസ്ഥാനം. അദ്ദേഹം ഇസുക്കൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന അബദ്ധങ്ങൾ, അത് നമ്മുടെ എല്ലാവരുടെയും ചിന്തയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങളാണ്, ഈ അടിസ്ഥാനം മാറാതെ നമുക്ക് രോഗം ശാന്തിയാവുകയില്ല, സമൂഹം ശരിയാവുകയില്ല, വ്യക്തിക്കും സുഖം വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ പറയുന്ന വിഷയം. അതെ, ഏതായാലും നമ്മുടെ ലോകാവലോകനം, ഹൗ വി സീ റിയാലിറ്റി, വേൾഡ് വ്യൂ, ആ ലോകാവലോകനത്തിലുള്ള 10 കാര്യങ്ങളെ ദീപക് ചോപ്ര എടുത്ത് പറയുന്നു. 1 നമ്മുടെ മനസ്സിനെ അപേക്ഷിക്കാതെ സ്വതന്ത്രമായി ഒരു വസ്തുനിഷ്ഠ ലോകമുണ്ട്. ആ വസ്തുനിഷ്ഠ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ശരീരവും. അതായത് ഞാൻ അതിനെ കാണുന്നുണ്ടോ എന്നുള്ളതിനെ അപേക്ഷിക്കാം. അതിൽ തന്നെ സ്വതന്ത്രമായി നിലകൊള്ളുന്ന വസ്തുനിഷ്ഠമായ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്റെ ശരീരം എന്നുള്ള ചിന്ത പരമാബദ്ധമാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ പോകുന്നു. രണ്ടാമത്തെ അബദ്ധ ചിന്തയായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ശരീരം എന്ന് പറയുന്നത് മാറ്റർ എന്നാ മലയാളം? വസ്തു എന്ന ഓബ്ജക്റ്റിനും പറയും, മാറ്ററിനും പറയും, ക്ലിയർ അല്ല. പദാർത്ഥം ആട്ടെ, പദാർത്ഥമാക്കിക്കോളൂ. ബോഡി എന്ന് പറയുന്നത് പദാർത്ഥ ശകലങ്ങൾ മൂലം പരസ്പരം ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ശരീരം എന്നുള്ളതാണ് രണ്ടാമത്തെ അവധ ടീച്ചിങ്. മൂന്നാമത്തേത്, മനസ്സും ശരീരവും രണ്ട് കാര്യങ്ങളാണ്, അവ തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല, അവയെ രണ്ടിനെയും വേറെ വേറെ വിധത്തിൽ ട്രീറ്റ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, ആദ്യം ഉണ്ടായത് പദാർത്ഥമാണ്, പദാർത്ഥത്തിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റൊന്നാണ് ബോധം എന്ന് പറയുന്നത്. ബോധമല്ല ആദ്യം ഉണ്ടായത് പദാർത്ഥമാണ്, പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മറ്റൊന്നാണ് ബോധം എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, മനുഷ്യന്റെ ബോധത്തെ ബയോകെമിസ്ട്രി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. ആ ബയോകെമിസ്ട്രി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഈ മനുഷ്യബോധം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതാണ് അഞ്ചാമത്തെ ചിന്തയായിട്ട് അദ്ദേഹം പറയുന്നത്. ആറാമത്തേത്, വ്യക്തികൾ എന്ന നിലയിൽ നാം പരസ്പരം വ്യതിരിക്തരാണ്, വ്യത്യസ്തരാണ്, മാറി നിൽക്കുന്നവരാണ് എന്നുള്ള ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ, വി ആർ ഇൻഡിവിജ്വൽസ്. ഏഴാമത്, നാം ലോകത്തെ ദർശിക്കുന്ന പ്രക്രിയ ഓട്ടോമാറ്റിക് എന്നാ പറയുന്നത്, സ്വയചലിതമാണ്. മലയാളത്തിൽ ഓട്ടോമാറ്റിക് എന്ന വാക്കുണ്ടോ? ആ, സ്വയം പ്രവർത്തകം, സ്വയചലിതം എന്ന് പറഞ്ഞോളൂ. അങ്ങനെ സ്വയചലിതമാണ് നമ്മുടെ ജ്ഞാന പ്രക്രിയ. അതായത് സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിൽ അടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോളജ് ഹാപ്പൻസ്. ഈ നോളജ്, ഈ വിജ്ഞാനം വസ്തുവിനെ അത് ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട്. അതായത് നോയിങ് പ്രോസസ് ഇസ് നോട്ട് എ ക്രിയേറ്റീവ് പ്രോസസ്, ഇസ് എൻ ഓട്ടോമാറ്റിക് പ്രോസസ്. അതിൽ സബ്ജക്റ്റും ഓബ്ജക്റ്റും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ദ സബ്ജക്ട് ഗെറ്റ്സ് എൻ ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദി ഓബ്ജക്ട്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരത്തിന്റെ അവധ ജടിലമായ ചിന്തകളിൽ ഒന്നാണ്. എട്ടാമത്തത്, നമ്മുടെ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് ശരീരം, അഹം, വ്യക്തിത്വം. പേഴ്സണാലിറ്റിക്ക് വ്യക്തിത്വമാണോ ഇപ്പൊ പറയുന്നത്? ഒരു വാക്കുകളായി വെക്കാമല്ലോ, വളരെ തെറ്റാ. എന്നാലും പേഴ്സണാലിറ്റി, ഈഗോ ആൻഡ് ബോഡി ഇത്രയും ഒരുമിച്ച് കൂടിയാൽ മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസമാകും എന്നാണ് നമ്മുടെ ചിന്ത. നമുക്ക് അസ്ഥിമാംസങ്ങളുള്ള ഒരു പഞ്ചരം, ആ പഞ്ചരത്തിനകത്ത് കുറെ ബോധങ്ങളും കുറെ ചിന്തകളും അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. കാലമാണ് ആബ്സല്യൂട്ട് ആയിട്ടുള്ളത്. ആബ്സല്യൂട്ടിന് എന്നാ പറയുന്നത്? അബാധിതമാണ്, എന്തോ നിരപേക്ഷമാണ്. എന്തോ ആബ്സല്യൂട്ട്, കേവലം എന്ന് പറഞ്ഞ ആബ്സല്യൂട്ടിന് അർത്ഥമില്ല. സ്റ്റാൻഡിങ് അലോണിനെ അർത്ഥം. ആബ്സല്യൂട്ട് എന്നുള്ളതിന് നിരപേക്ഷം. മറ്റൊന്നിനെ ആശ്രയിക്കാത്തത്, അതിൽ തന്നെ ആബ്സല്യൂട്ട് ആയിട്ടുള്ളത്. അങ്ങനെ സമയം എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ടാണ്, അതിൻ്റെ തടവുകാരാണ് നമ്മൾ. അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതാണ് ഒമ്പതാമത്തെ അബദ്ധവിശ്വാസമായിട്ട് ദീപക് ചോപ്ര പറയും. പത്താമത്തേത് സഫറിംഗ് അഥവാ ദുഃഖം, ദുരിതം. ഈ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, അത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. രോഗം വരുന്നു, രോഗത്തിൻ്റെ പുറകെ മരണം വരുന്നു, ഇതെല്ലാം നോർമലാണ്, അബ്നോർമലായിട്ടൊന്നുമില്ലത്. ഈ പത്ത് ആശയങ്ങളെ ദീപക് ചോപ്ര എടുത്ത് കാണിച്ചിട്ട് ഈ ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പറയും. ഏതായാലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മുഴുവൻ ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല, വിഷയമതല്ല. എങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പത്ത് ആശയങ്ങളും ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ ഭാഗങ്ങളാണ്. ഞാൻ പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗങ്ങളാണ്. എന്താണ് ഈ പാശ്ചാത്യ പ്രബുദ്ധത? വലിയ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഈ വാക്ക് പ്രബുദ്ധത അല്ലെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമ്മുടെ വാക്കാണ് പ്രബുദ്ധത, വലിയ ഇന്ത്യൻ വാക്കാണ്. ബുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻലൈറ്റൻഡ്, പ്രബുദ്ധൻ, സംബോധി ഉണ്ടായവൻ, അന്തർദീപനമുണ്ടായവൻ. എൻലൈറ്റൻമെന്റ്, അന്തർദീപനം. അതിന് നമ്മുടെ വാക്കാണ് ട്രഡീഷണൽ. ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനമായ ആശയമാണ് അന്തർദീപനം എന്ന് പറയുന്നത്. സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നത് ഈ അന്തർദീപനം ഉണ്ടാകുമ്പോഴാണ്, സമ്യക് സംബോധി ഉണ്ടാകുമ്പോഴാണ്. സംബോധി എന്ന് പറഞ്ഞാൽ നല്ല ബോധം, സമ്യക് എന്ന് പറഞ്ഞാൽ ചേരുന്നത്, നന്നായി ചേരുന്നത്, നല്ലതുപോലെ യുക്തമായി ചേരുന്ന ഒരു നല്ല ബോധം. അതിനാണ് നമ്മൾ ഇവിടെ എൻലൈറ്റൻമെന്റ് എന്നുള്ള പേര് കൊടുത്തത്. ബുദ്ധൻ തന്നെ കൊടുത്ത പേരാണ്. ബുദ്ധ എന്നുള്ള പദത്തിന്റെ അർത്ഥമതാണ്. ബോധിവൃക്ഷം എന്ന് പറയുന്ന ബോധി എന്ന് പറയുന്നതിന്റെയും അർത്ഥം എൻലൈറ്റൻമെന്റ് ആണ്. അതിനെ ഞാൻ പ്രബുദ്ധത, പാശ്ചാത്യ ബോധി എന്ന് പറയാതെ പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പറയുന്നത്, ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യൂറോപ്പിൽ ഉണ്ടായ ഒരു പ്രത്യേക കാര്യമാണ്. എന്റെ പുസ്തകത്തിൽ ഞാൻ വളരെ ഒരുമാതിരി വല്ലാത്തൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 18-ാം ശതാബ്ദത്തിന്റെ മധ്യത്തോടുകൂടെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും പിന്നീട് അമേരിക്കയിലും പടർന്നു പിടിച്ച ആധ്യാത്മികവും ബോധപരവുമായ ഒരു സാംക്രമിക രോഗമാണ് യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്നാണ് എന്റെ ഡെഫിനിഷൻ. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് എ ഫീവർ, സഡൻലി ഇറ്റ് ബ്രോക്ക് ഔട്ട് ആൻഡ് സഡൻലി എവറിബഡി ഇൻ യൂറോപ്പ് വാസ് ടോക്കിംഗ് എൻലൈറ്റൻമെന്റ്. അത് ഒരു വിധത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെയില്ല. അതിന്റെ കാരണങ്ങൾ കുറേയൊക്കെ ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട്. എങ്കിലും 18-ാം ശതാബ്ദത്തിന്റെ മധ്യത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചിന്താവികാസം എന്ന് മാത്രമല്ല, സാംസ്കാരികമായിട്ടും ആധ്യാത്മികമായിട്ടും ഉണ്ടായ ഒരു മഹാവിപ്ലവം, വിപ്ലവം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ആണ് ഈ യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. ആ യൂറോപ്യൻ എൻലൈറ്റൻമെന്റിന്റെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സംഭവം ഫ്രഞ്ച് വിപ്ലവമാണ്, ഫ്രഞ്ച് റെവല്യൂഷൻ. അതിനകത്തുള്ള വോൾട്ടേർ, റൂസോ, ഡിഡറോ, കോണ്ടിയാക്, കോണ്ടോർസെ, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെയാണ് ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ ആദ്യകാലത്തെ വക്താക്കൾ. അവരുണ്ടാക്കിയെന്നല്ല, അവരെ ഒരു പ്രോസസ്സ് തുടങ്ങി നേരത്തെ 18-ാം ശതാബ്ദത്തിന്റെ ആരംഭത്തിൽ ആ പ്രോസസ്സ് നല്ലതുപോലെ വികസിച്ചു വന്നിട്ട് 1789 ആകുമ്പോഴാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാകുന്നത്. ആ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഉണ്ടായത് ഈ പുതിയ പ്രബുദ്ധതയുടെ ഒരു സ്ഫോടനമാണ്. ആ വിധത്തിലെ ഫ്രഞ്ച് റെവല്യൂഷനെ മനസ്സിലാക്കാൻ ഒക്കുകയുള്ളൂ. അപ്പൊ ആ ഫ്രഞ്ച് റെവല്യൂഷന് മുൻപുണ്ടായ ചില ചിന്താരീതികളും ആശയങ്ങളുമാണ് ഈ പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പറയും. അതിന്റെ ഉത്ഭവം പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലും ഒരു പോയിന്റിൽ പറയാൻ ഒക്കുകയില്ല. ബിറ്റ്വീൻ 1730 ആൻഡ് 1750 ഇറ്റ് ബ്രേക്സ് ഔട്ട്. 1730 1750 ഇടയ്ക്ക് പെട്ടെന്ന് ഇതിങ്ങനെ സ്ഫോടനം ചെയ്തു വരുന്നു. എവിടെ? മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനം: ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ. ബ്രിട്ടനിൽ ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതലായിട്ട് സ്കോട്ട്ലൻഡ്. ഈ മൂന്ന് രാജ്യങ്ങളിലെയും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അവർ സങ്കേതം തേടുന്ന നാലാമത്തെ ഒരു രാജ്യം പോളണ്ട്. ഈ നാല് രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് ഈ യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അത് അമേരിക്കയിലേക്ക് വികസിച്ചപ്പോൾ അതിന് വേറൊരു രൂപമുണ്ടായി. തോമസ് ജെഫേഴ്സൺ, ഇവരൊക്കെ എൻലൈറ്റൻമെന്റിന്റെ വലിയ പിതാക്കന്മാരാണ്. ഈവൻ ജോർജ് വാഷിങ്ടൺ ഈസ് എ ഫാദർ ഓഫ് ദി എൻലൈറ്റൻമെന്റ്. അമേരിക്കൻ നേഷൻ എന്ന് പറയുന്നത് ഈ പ്രബുദ്ധതയുടെ ഒരു സന്താനമാണെന്ന് പറയാം. അത്രമാത്രം ആ അമേരിക്കൻ സംസ്കാരത്തെ കരുപ്പിടിച്ച ആശയങ്ങൾ ഇതിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതേ സമയത്ത് അത് മറ്റ് രാജ്യങ്ങളിലേക്കും വികസിച്ചു. ഇറ്റലിയിൽ അത് വികസിച്ചു. ഇറ്റലിയിലേത് ഒരു പ്രത്യേക തരം എൻലൈറ്റൻമെന്റ് ആയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റലിയിലെ എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ അധികവും കത്തോലിക്ക പുരോഹിതന്മാരായി. ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ മതവിരോധമായിട്ടുള്ള ആളുകളാണ് ഈ പ്രബുദ്ധതയെ കൊണ്ടു നടന്നവർ. ഇറ്റലിയിൽ ഈ പ്രബുദ്ധതയെ കൊണ്ടു നടന്നവര് കത്തോലിക്ക പുരോഹിതന്മാരായതുകൊണ്ട് ആ ഇറ്റാലിയൻ പ്രബുദ്ധതയിൽ അല്പം ഒരു ഒരു കരുണ, ഒരു കമ്പാഷൻ, ഒരു ആദരസേവനം, ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ കാണും. ഒരു മിസ്റ്റിസിസവും കാണും അതിനാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ഇലൂമിനിസമോ എന്ന് പറയും. അതിന് ഒരു പാരമ്പര്യമുണ്ട്. ഇലൂമിനിസത്തിന്റെ പാരമ്പര്യം പറഞ്ഞാൽ അത് സ്പെയിനിലാണ് തുടങ്ങുന്നത്. ഏതാണ്ട് 16-ാം ശതാബ്ദത്തിൽ ഈ കത്തോലിക്ക സഭയിലെ ആചാരങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും അധികമായി വന്ന സമയത്ത് അതിനോടുള്ള പല പ്രതികരണങ്ങളിൽ ഒന്നായിട്ട് അലുംബ്രാദോ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ടായി. ആ മൂവ്മെന്റിന്റെ പ്രധാനമായ തത്വം ഈ ഡോഗ്മയും ഡോക്ട്രിനും സാക്രമെന്റും ഒന്നും വേണ്ട, ഒരു നല്ല ക്രിസ്ത്യാനി ആകണമെങ്കിൽ ധ്യാനം, മാനസികമായ ധ്യാനം മാത്രം മതി, ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ചാൽ കിട്ടാനുള്ളതേ ഉള്ളൂ പ്രബുദ്ധത എന്നുള്ള ചിന്ത സ്പെയിനിലുണ്ടായി. അതിനെ ഒരു ഹെരസിയായിട്ട് കത്തോലിക്ക സഭ താറടിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ നേതാക്കന്മാരെ മുഴുവനും സ്പാനിഷ് ഇൻക്വിസിഷനിൽ കൊന്നുകളഞ്ഞു, ഈ കത്തിച്ചു കൊന്നുകളഞ്ഞു. അത്രയ്ക്ക് സഭയ്ക്ക് വലിയ വിരോധമായിരുന്നു ഈ ക്രിസ്ത്യൻ ഹെരസിയോട്. അതായത് സാക്രമെന്റ്സും വേണ്ട, ഡോഗ്മയും വേണ്ട, നമ്മുടെ മാനസികമായ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ദൈവത്തോടെടുക്കാമെന്ന് ചിന്ത. അപ്പോ ഈ അലുംബ്രാരോ പോയിന്റ് ഓഫ് വ്യൂ ത്രയന്തുസനഹദോസിന്റെ സമയത്തും അതിനുശേഷമുണ്ടായ ഇൻക്വിസിഷനിൽ, ത്രയന്തുസനഹദോസ് എന്ന് പറയുന്നത് നമ്മുടെ ഉദയംപേരൂർ സനഹദോസിന് കുറച്ചു മുമ്പ് ഉണ്ടായതും ഉദയംപേരൂർ സനഹദോസിലെ എല്ലാ തീരുമാനങ്ങളും ത്രയന്തുസനഹദോസിന്റെ തീരുമാനങ്ങളാണ്. അതേ സമയത്താണ് ഈ അലുംബ്രാദോ ഉണ്ടാകുന്ന സ്പെയിനില്, 16-ാം ശതാബ്ദത്തിലെ 17-ാം ശതാബ്ദത്തിന്റെ ആരംഭത്തിലും. അതിനെ അടിച്ചുടച്ചിട്ട് അത് തലപൊക്കിയത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ ഒത്തിരി അച്ഛന്മാര് ഈ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവരാണ്. ഇൻട്രസ്റ്റിംഗ്, കത്തനാരന്മാര്, മോൺസിഞ്ഞോറന്മാര്, ചില സന്യാസമഠങ്ങളുടെ അധിപതികൾ പോലും ഈ അലുംബ്രാദോ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളവരായിരുന്നു. അവര് ഈ യൂറോപ്യൻ എൻലൈറ്റൻമെന്റിന്റെ ഇല്ലൂമിനിസം കൂടെ സ്വീകരിച്ചത് കൊണ്ട് ഇറ്റാലിയൻ എൻലൈറ്റൻമെന്റിന് ഒരു പ്രത്യേകത ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ എൻലൈറ്റൻമെന്റ് ചിന്തകന്മാരുടെ പേരുകൾ പറഞ്ഞാൽ, ഞാനൊരു 10-15 പേര് പറഞ്ഞാൽ അതിൽ 19 നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഒക്കുകയില്ല, ഞാൻ പറയാം. വോൾട്ടേർ കേട്ടിട്ടുണ്ട് എല്ലാവരും അല്ലേ? മോണ്ടെസ്ക്യൂ കേട്ടിട്ടില്ല അത്രയും. പിയർ ബെയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ്. വെസ്റ്റേൺ സയൻസിന്റെ തന്നെ ഒരു അടിസ്ഥാനമിട്ടത് പിയർ ബെയിലാണ്. അദ്ദേഹം ഹോളണ്ടിൽ അഭയാർത്ഥിയായിട്ട് പോയ ആളാണ്. ഐസക് ന്യൂട്ടൺ അറിയാം, ബേക്കൺ അറിയാം, ലോക്ക്, ഹ്യൂം, റൂസോ, ഡെക്കാർട്ട്, ഡിഡെറോ, കോണ്ടോർസെറ്റ്, ഡലംബർ, ഹോബ്സ്, പെയ്ൻ, ഹേഗൽ, ഹെറർ, ഹൈനൻ, ഗേറ്റൻ, ഗോയ, കാന്റ്, മെൻഡൽസോൺ, റൈമാറൂസ്, റോബർട്ട്സൺ, റോബ്സ്പിയർ, ടിലമെട്രി, ഒരു 15 പേര് ഞാൻ പറഞ്ഞതാണ്. അതിൽ 10 പേരെങ്കിലും നിങ്ങൾ കേട്ട് കാണും, ബാക്കിയുള്ളത് ചിലതൊക്കെ പുതിയ പേരുകളായിട്ട് തോന്നും. ഈ പറയുന്നവരിൽ 15 30 40 50 60 പേര് പറയാൻ കാണും. പക്ഷെ ഞാനിത് ഒന്ന് ഒതുക്കി പറയുക എല്ലാം കൂടെ. ഈ പേര് പറയുന്നവരിൽ ഒരാളെയും ഇതിന്റെ സ്ഥാപകനായിട്ടോ ഇതിന്റെ സംഘാടകനായിട്ടോ പറയാൻ ഒക്കെയില്ല. ഇവരൊക്കെ ഒരേ സമയത്ത് യൂറോപ്യൻ സംസ്കാരത്തിൽ ഉണ്ടായ പ്രതിഭാസങ്ങളാണ്. അവരുടെ എല്ലാവരുടെയും കൂടെ കളക്റ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രബുദ്ധത ഉണ്ടായിട്ടുള്ളത്. ഈ പ്രബുദ്ധതയിലെ ഏറ്റവും പ്രധാനമായ ആശയം അണ്ടർസ്റ്റാൻഡിങ്. മലയാളത്തിൽ എന്തു പറയും? മനസ്സിലാക്കൽ എന്നല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് എന്നാ മലയാളം? ധാരണ, ധാരണ ആണോ? അണ്ടർസ്റ്റാൻഡിങ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു. ഗ്രഹണം, മനഗ്രഹണം എന്തോ അറിയാൻ പാടില്ല. നമ്മുടെ ഗ്രഹണമാണോ? മനഗ്രഹണമാണോ? കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് മനഗ്രഹണം അല്ലേ? അത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ജർമ്മൻകാരുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ഫെർസ്റ്റേൻ എന്ന് പറയും അവരുടെ ഗ്രീക്ക്, ജർമ്മൻ ഭാഷയിൽ ഫെർസ്റ്റേൻ എന്ന് പറയും. BRSTHE ഫെർസ്റ്റേൻ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഏറ്റവും പ്രധാനമായ പരിവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രബുദ്ധത എന്ന് പറയുന്നത്. ഈ ബുദ്ധമതത്തിലെ പ്രബുദ്ധതയിലും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അതുപോലെ പാശ്ചാത്യ പ്രബുദ്ധതയിലും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. എന്നാൽ ഈ വ്യത്യാസം ഉണ്ടാകലിൽ ബുദ്ധമതത്തിലെ പ്രബുദ്ധതയും പാശ്ചാത്യ പ്രബുദ്ധതയും തമ്മിൽ കുറച്ച് സാമ്യം കാണുന്നുണ്ട്, വലിയ വ്യത്യാസവും കാണുന്നുണ്ട്. സാമ്യം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പോട്ട് വരാൻ ഇവിടെ കസേരകളുണ്ട്, മുമ്പിൽ പുറത്തിരിക്കുന്നവർക്ക് മുൻപോട്ട് വന്നാൽ ഇവിടെ ഇരിക്കാൻ കസേരകളുണ്ട്, മുൻവശത്ത് ധാരാളം സീറ്റ്സ് ഉണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. ബുദ്ധമതത്തിലെ പ്രബുദ്ധതയും പാശ്ചാത്യ പ്രബുദ്ധതയും തമ്മിലുള്ള ഒരു കോമൺ പോയിന്റ്, അക്സെപ്റ്റ് നോ അതോറിറ്റി എക്സെപ്റ്റ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ബുദ്ധൻ എപ്പോഴും പറയുന്നതായത് വേദം പറഞ്ഞാലും ശരി, ഗുരു പറഞ്ഞാലും ശരി, നിന്റെ മനസ്സിൽ ബോധ്യമാകുമ്പോഴേ അത് സത്യമാകൂ. ഞാൻ പറഞ്ഞാലും നീ കേൾക്കണ്ട, നിനക്ക് നിന്റെ അന്തര്യാമിയായ മനസ്സ് നിനക്ക് ബോധ്യം വരുത്തുമ്പോൾ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് ബുദ്ധന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങാണ്. ഓർ അതോറിറ്റി എം അക്സെപ്റ്റ് ചെയ്യരുത്, ഇൻക്ലൂഡിംഗ് മൈ ഓൺ അതോറിറ്റി. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ടു ബി റിജക്റ്റഡ്, ഓൾ ട്രഡീഷൻസ് ആർ ടു ബി റിജക്റ്റഡ്, ഓൾ സാക്രിഫൈസസ് ആർ ടു ബി റിജക്റ്റഡ്. അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സകലത്തെയും ഒന്നടങ്കം തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യന്റെ സ്വന്തം കൺവിക്ഷനെ മാത്രമേ അടിസ്ഥാനമാക്കി എടുക്കാവൂ എന്നുള്ളത് ബുദ്ധന്റെ ടീച്ചിങ് ആയിരുന്നു. അതേ ടീച്ചിങ് ആണ് ഈ പാശ്ചാത്യ പ്രബുദ്ധതയിലും കാണുന്നത്. മനുഷ്യ മനസ്സിന് പുറത്ത് നമുക്ക് ഒരു അധികാര ശക്തിയുമില്ല, ഒരു അതോറിറ്റിയുമില്ല. അതോറിറ്റിക്ക് എന്നാ പറയുന്നത് മലയാളത്തില്? പ്രമാണം. പ്രമാണം, പ്രമാണം എന്ന് പറഞ്ഞാൽ അളവുകോലാണ്. അധികാര ശക്തിയോ? നോ അതോറിറ്റി ഔട്ട്സൈഡ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അതിൽ കൂടെ മനസ്സിലാകാത്തതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചോളൂ. ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട, മതവും സ്വീകരിക്കേണ്ട, സ്ക്രിപ്ചറും സ്വീകരിക്കേണ്ട. ഇമ്മാനുവൽ കാന്റിന്റെ കാലം വരുമ്പോഴത്തേക്ക് ഈവൻ ദ പ്രോട്ടസ്റ്റന്റ് ബട്ട് ഹി റിജക്റ്റഡ് ദി അതോറിറ്റി ഓഫ് ദ ബൈബിൾ ഓൾസോ. ഒരു എക്സ്റ്റേണൽ അതോറിറ്റിയും സ്വീകരിച്ചാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സ് പറയുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. ഇത് സ്ട്രേഞ്ച്ലി ഇനഫ് ഇൻ ബുദ്ധിസം ആൻഡ് ഇൻ ദ വെസ്റ്റേൺ എൻലൈറ്റൻമെന്റ് യൂസ് ദ സെയിം പ്രിൻസിപ്പിൾ. പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് എന്ത് വ്യത്യാസമാണ് ഇല്ലേ? പാശ്ചാത്യ പ്രബുദ്ധതയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഇന്നത്തെ സംസ്കാരവും ബുദ്ധമതത്തിലുള്ള ബോധിയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മഹായാന ഹീനയാന പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം. രണ്ടിന്റെയും തത്വം ഒന്നാണെങ്കിലും രണ്ടുപേരും പോയത് രണ്ടു വഴിക്കാണ് എന്നുള്ളതാണ്. ആകട്ടെ, ഈ പാശ്ചാത്യ പ്രബുദ്ധത എന്ന് പറയുന്നത് 18-ാം ശതാബ്ദത്തിന്റെ മധ്യത്തിൽ തുടങ്ങി എന്ന് വെച്ചുകൊള്ളു. അത് അവസാനിച്ചോ? ഇല്ല, നമ്മളെല്ലാം അതിന്റെ പ്രോഡക്ട്സ്. നമ്മുടെ മനസ്സിനെ ഇന്ന് കരിപ്പിടിച്ചിരിക്കുന്നത് ഈ പാശ്ചാത്യ പ്രബുദ്ധതയിൽ ഉണ്ടായിട്ടുള്ള ചിന്താരീതിയും വിശകലന രീതിയുമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ശങ്കുണ്ണിമേനോൻ സാർ എന്നോട് ക്ഷമിക്കണം, മാർക്സിസവും ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ സന്താനങ്ങളായിട്ടുള്ള രണ്ട് പ്രധാന ചിന്താഗതികൾ, ഒന്ന് നാം വെസ്റ്റേൺ ലിബറലിസം എന്ന് പറയുന്നു, മറ്റൊന്ന് നാം മാർക്സിസം എന്ന് പറയുന്നു. ഇത് രണ്ടിന്റെയും പിറകിൽ കിടക്കുന്ന യഥാർത്ഥ ചിന്താ അടിസ്ഥാനം ഈ പ്രബുദ്ധതയാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി തരാം കുറച്ചുകൂടെ വ്യക്തമായിട്ട്. അപ്പോ ഇന്ന് നമുക്ക് പൊതുവെ ഈ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണ് നമ്മുടെ നാഗരികതയ്ക്ക് നമുക്ക് ഉള്ളത്. ഒന്നുകിൽ വെസ്റ്റേൺ ലിബറലിസവും അതിന്റെ കൂടെയുള്ള ഒരു മോഡിഫൈഡ് ക്യാപിറ്റലിസവും കൂടെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മാർക്സിസവും അതിന്റെ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ രീതിയും കൊണ്ടുപോകുക. ഇത് രണ്ടുമാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിന്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കും, ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുമെങ്കിലും ഇത് രണ്ടുമേ ഉള്ളൂ നമുക്ക് നാഗരികതയുടെ അടിസ്ഥാനങ്ങളായിട്ട്. ഇത് രണ്ടും പാശ്ചാത്യ പ്രബുദ്ധതയിൽ അധിഷ്ഠിതങ്ങളാണ്. അതിനെ നമ്മൾക്ക് മനസ്സിലാക്കിയെങ്കിലേ ഇതിനെ രണ്ടിനെയും മനസ്സിലാക്കാൻ നോക്കൂ എന്നാണ് എന്റെ എളിയ അഭിപ്രായം. ഈ പ്രബുദ്ധതയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ ഒരു 45 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്ട്രേഞ്ച്ലി ഇനഫ് ഈ പ്രബുദ്ധതയെ പറ്റി 1945 മുമ്പ് ആരും അധികം എഴുതാറില്ല. ഈ 45 കഴിഞ്ഞപ്പോ ഒരു 40-50 പുസ്തകം, വളരെ പ്രഗത്ഭങ്ങളായ പുസ്തകങ്ങൾ ഈ പ്രബുദ്ധതയെ പറ്റി വരാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ പാശ്ചാത്യ നാഗരികതയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള ബോധം വന്നതോടുകൂടെയാണ് ഈ നാഗരികതയുടെ അടിസ്ഥാനമായിട്ടുള്ള പാശ്ചാത്യ പ്രബുദ്ധതയെ കുറെ കൂടെ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം വന്നത്. ഒരു അമേരിക്കൻ എൻലൈറ്റൻമെന്റിനെ പറ്റിയുള്ള 2 വോളിയൂംസ് ഉണ്ട്, 1100 പേജുണ്ട്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് എഴുതിയിരിക്കുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐറ ഓ വെയ്ഡ് WADE അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. അത് അല്ല, അദ്ദേഹം എഴുതിയ ആ പുസ്തകം ഫ്രഞ്ച് എൻലൈറ്റൻമെന്റിനെ പറ്റി എഴുതിയതാണ്, പക്ഷെ അതിനകത്ത് അമേരിക്കൻ എൻലൈറ്റൻമെന്റിനെ പറ്റിയുമുണ്ട്. ഈ 1100 പേജുള്ള ഈ പുസ്തകത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനമായ ഡിസ്റ്റിങ്ഷൻ എന്നാ മലയാളം വ്യത്യാസം എല്ലില്ല എനിക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകത വ്യതിരിക്തതയാ ഡിസ്റ്റിങ്ഷൻ രണ്ട് ആയിട്ടാ പറയുന്നത്. ഒന്ന് ദ സ്പിരിറ്റ് ഓഫ് തോട്ട് അണ്ടർസ്റ്റാൻഡിങ്, ദി അതർ ഈസ് ദ സ്പിരിറ്റ് ഓഫ് ആക്ഷൻ. രണ്ടും അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലും ആ മനസ്സിലാക്കലിനെ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തന ശൈലിയും, ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് എൻലൈറ്റൻമെന്റ്. പക്ഷേ ആ അതിനദ്ദേഹം ദ ഫിലോസോഫിക്കൽ സ്പിരിറ്റ് ഓഫ് ദി എൻലൈറ്റൻമെന്റ്, ദ റെവല്യൂഷണറി സ്പിരിറ്റ് ഓഫ് ദി എൻലൈറ്റൻമെന്റ് എന്നിങ്ങനെ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഈ പുതിയ ധാരണയുടെ ബേസിസിലുള്ള ആക്ഷൻസ് രണ്ടുമുണ്ട്, ധാരണയുമുണ്ട്, ധാരണയുടെ ബേസിലുള്ള ആക്ഷനുമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഇതിന്റെ ഡെഫിനിഷൻ അന്വേഷിച്ച് ഞാൻ പോയപ്പോഴേ ഈ 1784 എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് 5 വർഷം മുമ്പ് ബെർലിനിലുള്ള ഒരു മാസികയിൽ ഈ ഒരു ഡിബേറ്റിൽ തുടങ്ങി. എന്താണ് പ്രബുദ്ധത? What is the Aufklärung? What is the Enlightenment? ബെർലിനിലുള്ള ഒരു മാസികയിൽ ഈ ഒരു ഡിബേറ്റിൽ തുടങ്ങി. എന്താണ് പ്രബുദ്ധത? What is the Aufklärung? What is the Enlightenment? എന്നും പറഞ്ഞ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ്. ആ കൂട്ടത്തിൽ അന്നത്തെ പ്രശസ്ത ചിന്തകന്മാരെല്ലാം ഉണ്ട്. ഇമ്മാനുവൽ കാന്റ്, മോസസ് മെൻഡൽസൺ ഇതുപോലെയുള്ള ചിന്തകന്മാരൊക്കെ ഉണ്ട്. വളരെ വലിയ പ്രഗത്ഭന്മാരായി ഉണ്ടാവും. അവര് ഈ ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ മാസികയിൽ September 1784 September 1794 വരുന്നു 210 വർഷം മുൻപ് ഈ ഡിബേറ്റ് ആരംഭിച്ചു. വാട്ട് ഈസ് ദി എൻലൈറ്റ്മെന്റ്? അതേക്കുറിച്ച് ഈ മോസസ് മെൻഡൽസൺ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ വലിയ ഫിലോസഫറാണ്, കാന്റിന്റെ സമകാലീനനാണ്. നമ്മൾ അദ്ദേഹം കേട്ടിട്ടില്ല ഇവിടെ. എനിക്ക് വലിയ വിശ്വാസവും ബഹുമാനവും ഉള്ള ഒരു ഫിലോസഫറാണ് മോസസ് മെൻഡൽസൺ. അദ്ദേഹം പറയുന്നു ഈ നമ്മുടെ ഭാഷയിൽ, അതായത് ജർമ്മൻ ഭാഷയിൽ, 3 വാക്കുകൾ അടുത്ത കാലത്ത് വന്നു ചേർന്നിട്ടുള്ളവയാണ്. ഏതാണ് ഈ 3 വാക്കുകൾ? പ്രബുദ്ധത, സംസ്കാരം, വിദ്യാഭ്യാസം. എൻലൈറ്റൻമെന്റ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഔസ്ക്ലേറും കുൾട്ടൂർ ബിൽഡും, ബിൽഡും ജർമ്മൻസ് എഡ്യൂക്കേഷൻ പറയും. ഇത് 3 പുതിയ വാക്കുകളാണെന്നാണ് പറയുന്നത് അദ്ദേഹം 1784 അവരുടെ ഭാഷയിൽ. അന്നേരമേ തുടങ്ങുന്നുള്ള ഈ പറയുന്നതൊക്കെ നമ്മളിപ്പോൾ കാണുന്ന ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചർ, സംസ്കാരത്തെ പറ്റിയുള്ള ഇപ്പോഴത്തെ നമ്മുടെ വിഭാവനവും ഒക്കെ അന്നേ തുടങ്ങുന്നുള്ളൂ. അത് 3 വാക്കുകളും പുതിയവയാണ് നമ്മുടെ ഭാഷയിൽ എന്ന് മാത്രമല്ല, രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു അഭ്യസ്തവിദ്യരായവർക്ക് മാത്രം മനസ്സിലാകുന്നതും അവർ മാത്രം ഉപയോഗിക്കുന്നതുമായ 3 വാക്കുകളാണ്. സാധാരണക്കാരൻ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു. പ്രബുദ്ധത, സംസ്കാരം, വിദ്യാഭ്യാസം. അദ്ദേഹം പറയുന്നു ദ കോമൺ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് നത്തിങ് അബൌട്ട് ദിസ്. ഷുഡ് ദിസ് ബി ടേക്കൻ ടു മീൻ ദാറ്റ് ദ സബ്സ്റ്റൻസ് ഓഫ് ഇറ്റ് is still quite new to us? Alla enna adhyam parayunnu aarambhakalam modale ee 3 karyangalum undu, pakshe avarku oru pratheekada ippa vannittundu. Adu pradhanapetta puliya aashayam ayyane Mendelsohn oru pradhanapetta oru aashayam unnayikkunnathu enikku valare rasavahamayittu thonnu. Adhyam manushika prabuddhata enonne nirvajanam cheyittu adu ellavarkkum ulladalla. അദ്ദേഹം പറയുന്നത് ബ്യൂർഗർ ഔഫ്ക്ലേറുങ് എന്ന, ബ്യൂർഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൂർജ്വാ എന്ന് പറയുന്ന വാക്കാണ് ജർമ്മനി. ബ്യൂർഗർ, ബൂർജ്വാ എൻലൈറ്റൻമെന്റ് എന്നൊരു സാധനവും ഉണ്ട്, ഹ്യൂമൻ എൻലൈറ്റൻമെന്റ് എന്നൊരു സാധനവും ഉണ്ട്. ഈ ഹ്യൂമൻ എൻലൈറ്റൻമെന്റ് എല്ലാവർക്കും കൊടുത്താൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. കാരണം എല്ലാവരും പ്രബുദ്ധരായാൽ അവരെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഭരണമൊക്കെ കുഴപ്പത്തിലാകും. അതുകൊണ്ട് നല്ലതുപോലെ വിദ്യാഭ്യാസമുള്ളവരും അതിനുള്ള മെച്യൂരിറ്റി ഉള്ളവരുമായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പ്രബുദ്ധത കൊടുക്കാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം 1748. അതിനോടുള്ള വലിയ തിരിച്ചടിയാണ് 1848. എക്സാക്ട്ലി 100 ഇയേഴ്സ് ലേറ്റർ കാറൽ മാർക്സ് പറയുന്നു വർക്കേഴ്സ് എൻലൈറ്റൻമെന്റ്, അർബൈറ്റർ ഓഫ് ക്ലെയർ. ഇവര് ബൂർജ്വാർക്ലെയറും കൊണ്ട് നടക്കുന്നു, അതിനെതിരായിട്ട് ഞങ്ങള് വർക്കേഴ്സ് എൻലൈറ്റൻമെന്റ്, തൊഴിലാളിയുടെ പ്രബുദ്ധത.
അതുണ്ടെങ്കിലേ മനുഷ്യന് സ്വതന്ത്രനാകുകയുള്ളൂ എന്നുള്ള ചിന്ത ഉന്നയിച്ചത് ഈ 1748 മോസസ് മെൻഡൽസൺ ഉന്നയിച്ച ഒരു ചിന്തയുടെ തിരിച്ചടിയായിരുന്നു മാർക്സ് കൊണ്ടുവന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് enlightenment is good but only for those who are mature enough to control themselves and especially adhe valare vyaktamayita parayunnu innaanengil parayan dhairyam varilla ee bourgeoisiki jeevitham aaswadikkan saadhikkanamengil ellavarkkum enlightenment koduthal saadhikkilla ennu Moses Mendelssohn valare vyaktamayita parayunnundennu maatramalla adu kazhinjittu ഈ മാസികയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടെ വന്നു. ഇമ്മാനുവൽ കാന്റ് വാസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു റോഡ് ആൻ ആർട്ടിക്കിൾ വാസ് ഈസ്റ്റ് വാൻപോർട്ടും വാസ് ഈസ്റ്റ് ഔട്ട്ലെയർ ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി എൻലൈറ്റൻമെന്റ്. അത് 1784 ഇത് അപ്പിയർ ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ ബെർലിനിഷർ മൊണാറ്റ് ഷ്രിഫ്റ്റ് എന്ന് പറയുന്ന ജർമ്മൻ മാസിക. അത് അദ്ദേഹം പറയുന്ന ഒരു നിർവചനം, എൻലൈറ്റൻമെന്റ് നിർവചനം നമ്മൾ മനസ്സിലാക്കുന്നതല്ല. വാട്ട് ഈസ് ദി എൻലൈറ്റൻമെന്റ്? എന്താണ് പ്രബുദ്ധത? എൻലൈറ്റൻമെന്റ് ഈസ് ദ കമ്മിങ് ഔട്ട് ഓഫ് മാൻ ഫ്രം ഹിസ് സെൽഫ് ഇമ്പോസ്ഡ് ഇമ്മച്യൂറിറ്റി. എന്താണെന്ന് പറയുന്ന സ്വയാവരോധിതമായ അവക്വതയാണ് ഇമ്മച്യൂറിറ്റി. അവക്വതയിൽ നിന്നുള്ള മനുഷ്യന്റെ വിമോചനമാണ് പ്രബുദ്ധത. സെൽഫ് ഇമ്പോസ്ഡ് ഇമ്മച്യൂറിറ്റിയിലാണ് ഇതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ആ സെൽഫ് ഇമ്പോസ്ഡ് ഇമ്മച്യൂറിറ്റിയുടെ ചില ഭാഗങ്ങളാണ് റിലിജൻ, ഫിലോസഫി, മെറ്റഫിസിക്സ് എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ വളർന്നു വരാത്തത് കൊണ്ടുണ്ടാകുന്ന ഇമ്മച്യൂറിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനെയെല്ലാം കളഞ്ഞിട്ട് മനുഷ്യൻ പ്രായപൂർത്തിയുള്ളവനായി തീരണം. ഇതാണ് എൻലൈറ്റൻമെന്റിന്റെ പ്രധാനപ്പെട്ട സംഗതി, അഡൾട്ട്ഹുഡ് ഓഫ് ഹ്യൂമാനിറ്റി. എന്നാൽ എന്താണ് ഈ അവക്വത? അവക്വതയ്ക്ക് വേറെ വാക്കുണ്ടോ? ഇമ്മച്യൂറിറ്റി ഇല്ല, അവക്വത. അവക്വത എന്ന് പറഞ്ഞാൽ അവനവന്റെ ധാരണയെ മറ്റൊരാളുടെ നേതൃത്വം കൂടാതെ അനുധാവനം ചെയ്യുവാനുള്ള അസന്നദ്ധത, അൺവില്ലിങ്നെസ് ടു ഫോളോ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ്. മനുഷ്യന് ധൈര്യമില്ല, ലാക്ക് ഓഫ് കറേജ്. അതാണ് നമ്മുടെ ഇമ്മച്യൂറിറ്റിയുടെ കാരണം. നമുക്ക് കാര്യം മനസ്സിലായാലും, നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലായാലും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല, അന്തർവീര്യമില്ല, ശക്തിയില്ല. ലാക്ക് ഓഫ് റിസോൾവ് ആൻഡ് കറേജ് ടു സെർവ് വൺ സെൽഫ് വിതൗട്ട് ഡയറക്ഷൻ ഫ്രം അനദർ, മറ്റൊരാളുടെ നിർദ്ദേശം കൂടാതെ സ്വയമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അധൈര്യമാണ് മനുഷ്യന്റെ അവക്വത എന്ന് പറയുന്നത്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് പ്രബുദ്ധത. അപ്പൊ കാന്റ് പറയുന്നു, ശക്തരെ ഔട്ട്, തിങ്ക് ബോൾഡ്ലി, നോ വൈസ്ലി. ദിസ് ഈസ് ദി മോട്ടോ ഓഫ് ദി എൻലൈറ്റ്മെന്റ്. കാന്റ് പറയുന്നു, think boldly. I have translated it like this. Sapere avude enna latin il ezhuthirikkunna kaandu adinte parivasha, dare to think, think boldly, wake up, take courage. You are all okay now. Audaciously think, audaciously understand. Idana, if you take courage to serve your own understanding, this is the motto, the slogan of the enlightenment എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ അവക്വത, ബലഹീനത, അധൈര്യം സ്വന്തം യുക്തി അനുസരിച്ച് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സമ്മതമില്ലാതെ
മറ്റാരുടെയെങ്കിലും അതോറിറ്റി തേടി അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആ രീതിക്കാണ് അപക്വത എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഉദ്ധാനത്തിനാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. അതിപ്പോ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അപ്പോ ഗാന്ധിന്റെ ചിന്തയിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് മാൻ ഇസ് ഗ്രോയിങ് അപ്പ്, ഹ്യൂമാനിറ്റി ഇസ് ഗ്രോയിങ് അപ്പ്, വളർച്ച, അഡൾട്ട്ഹുഡ്, മുണ്ടിക് ഹൈറ്റ് എന്ന് പറയും ജർമ്മൻ ഭാഷയിൽ. മുണ്ടിക് എന്ന് പറഞ്ഞാൽ വളർന്നു വന്ന മെച്ചുവർഡായിട്ടുള്ള എന്നർത്ഥം. ഈ മുണ്ടിക്കൈറ്റ് ആണ് എൻലൈറ്റൻമെന്റിന്റെ ഏറ്റവും പ്രധാന ബോൺഹോബറൊക്കെ വായിച്ച മുഴുവൻ മുണ്ടിക്കൈറ്റാണ് അദ്ദേഹത്തിന്റെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗം. ഇതിനകത്തുനിന്നായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് അറിയാൻ പാടില്ല. ഇത് എൻലൈറ്റൻമെന്റ് ചിന്തയുടെ ഒരു വെറും ഒരു ഫോം മാത്രമാണ് അധികവും ബോൺഹോഫറിൽ കാണും. അപ്പോ റെപ്യൂഡിയേഷൻ ഓൾ അതോറിറ്റി സ്ട്രക്ചേഴ്സ്, മെഡീവൽ ചർച്ച് മാത്രമല്ല ബൈബിൾ, റിലിജൻ, പാരമ്പര്യം ഇങ്ങനെ പറയുന്ന എല്ലാത്തിനെയും നിഷ്കാസനം ചെയ്തെങ്കിലേ മനുഷ്യൻ സ്വതന്ത്രനാകൂ. നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ആധുനികം, മോഡേൺ, സാഹിത്യത്തിലെ വലിയൊരു വാക്കാണല്ലോ. എന്തായി മോഡേണിന്റെ നിർവചനം? ഇത് തന്നെയാണ്, പാരമ്പര്യത്തെയും മതത്തെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും എടുക്കാതെ സ്വന്തമായിട്ട് ധൈര്യപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് ക്രിയേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടുപോകുന്നതാണ് മോഡേണിസം. അതാണ് മോഡേണിസത്തിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി. നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ചേർച്ച് ഓർ റിലിജൻ ഓർ ട്രഡീഷൻ ഓർ അതോറിറ്റി ഓർ എനിത്തിങ് എക്സ്റ്റേർണൽ ടു യുവർ ഓൺ റീസൺ. അത് തന്നെയാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. മോഡേർണിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്, സാഹിത്യത്തിലും അത് തന്നെയാണ്. അപ്പോ ടു ബി മോഡേൺ ഈസ് ടു ബി ഏബിൾ ടു തിങ്ക് വിതൗട്ട് പ്രീ സപ്പോസിഷൻസ്. പ്രീ സപ്പോസിഷൻ മുൻവിധി, മുൻവിധി കൂടാതെ ചിന്തിക്കാനുള്ള കഴിവ്, ഇതാണ് മോഡേണിലെ പ്രധാനപ്പെട്ട തത്വം. അപ്പോ മോഡേണിറ്റി ഈസ് ഓൾമോസ്റ്റ് അനദർ വേർഡ് ഫോർ എൻലൈറ്റൻമെന്റ്. അപ്പോ ഈ മോസസ് മെൻഡൽസന്റെ അഭിപ്രായവും ഇമ്മാനുവൽ കാന്റിന്റെ അഭിപ്രായവും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാൻ. അതായത് ഇതേ മാസികയില് ഈ വാട്ട് ഈസ് ദി എൻലൈറ്റൻമെന്റ് എന്നുള്ള ഡിബേറ്റ് ഇമ്മാനുവൽ കാന്റും മോസസ് മെൻഡൽസനും ഒക്കെ എഴുതി തുടങ്ങിയപ്പോ വേറെ ഒരു ഡിബേറ്റും കൂടെ അതോടനുബന്ധിച്ചുള്ളത് തുടങ്ങി. ആ ഡിബേറ്റിന്റെ പ്രധാനമായ തലക്കെട്ട് ഈസ് ഇറ്റ് റൈറ്റ് ടു ഡിസീവ് ദ പീപ്പിൾ, ജനങ്ങളെ വഞ്ചിക്കുന്നത് നല്ലതാണോ? അതിന്റെ സമാധാനം യെസ് എന്നാണ്. ഒരു ഗവൺമെന്റിനും ജനങ്ങളെ വഞ്ചിക്കാതെ നീതി നടത്താൻ സാധ്യമല്ല. എല്ലാ ജനങ്ങളും പ്രബുദ്ധരായി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനും രക്ഷയില്ല. അതുകൊണ്ട് കുറച്ച് ആളുകൾ മനസ്സിലാക്കിയാൽ മതി എൻലൈറ്റൻമെന്റ്. അവരെ ഫ്രീ പീപ്പിൾ ആയിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി കൂടെ ഫ്രീ ആകണം. ദാറ്റ് മീൻസ് സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകണം. അതിനേറ്റവും പ്രധാനമായ മൂലം പ്രോപ്പർട്ടി, വസ്തു ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അല്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം. എൻലൈറ്റൻമെന്റ് ചിന്താഗതിയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾക്ക് അറ്റ്ലീസ്റ്റ് പ്രൊഫഷൻ എങ്കിലും ഉണ്ടാകണം, ഒരു വരുമാനം തരുന്ന ഒരു തൊഴിലുണ്ടാകണം. ഇമ്മാനുവൽ കാന്റ് പറയുന്നു ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അയാളുടെ സ്വന്തമായിട്ടൊരു വീടുണ്ട്, അത് താമസിക്കുകയാണെങ്കിൽ അയാൾ ഫ്രീയാണ്. പക്ഷേ ഒരു ട്യൂട്ടർ ഒരു പണക്കാരന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിൽ പോയി താമസിച്ച് അയാളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈസ് നോട്ട് ഫ്രീ, ബിക്കോസ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ഹിംസെൽഫ്, ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ റിച്ച് മാൻ ഹൂസ് ചിൽഡ്രൻ ഈസ് ടീച്ചർ. ഇതാണ് കാന്റിന്റെ നിർവചനം. ആ ഫ്രീഡം, ഫ്രീഡം റിക്വയേഴ്സ് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി സോ ദാറ്റ് യു വിൽ നോട്ട് ബി ഡിപ്പെൻഡന്റ് ഓൺ എനിബഡി എൽസ്. അതിനുവേണ്ടിയാ പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ ചിന്തയുടെ അധിഷ്ഠാനത്തിലാണ് ഈ ഡിബേറ്റ്. ഈസ് ഇറ്റ് റൈറ്റ് ടു ഡിസീവ്, ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ഡിസീവ്, നോട്ട് റൈറ്റ്, ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ഡിസീവ് ദ പീപ്പിൾ. ദ ഡിബേറ്റ് വാസ് പ്രിസൈസ്ലി അബൌട്ട് ദി അഡ്വൈസബിലിറ്റി ഓഫ് ടേക്കിംഗ് ദ കോമൺ പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് ആൻഡ് ലെറ്റിംഗ് ദം ഷെയർ ഇൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ദി യൂറോപ്യൻ എൻലൈറ്റ്മെന്റ്. ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ പ്രയോജനങ്ങൾ സാധാരണക്കാരനെ പങ്കുകാരനാക്കണമോ അതോ അവൻ തൽക്കാലം ഇതൊന്നും പഠിക്കണ്ട, അവിടെ നിൽക്കട്ടെ. എന്നാൽ ഗെബിൽഡറ്റ് ലോയിറ്റ് എന്ന് പറയും, അതായത് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, അവർക്ക് മതി ഈ സ്വാതന്ത്ര്യം. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ എൻലൈറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉപാധിയാണ്. അത് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല, കുറച്ചു പേർക്ക് മാത്രം കൊടുക്കാനുള്ളതായിരുന്നു 18th century. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പ്രോപ്പർട്ടി ഉള്ളവർക്കും മാത്രമേ ഈ എൻലൈറ്റ്മെന്റ് ആവശ്യമുള്ളൂ. മറ്റുള്ളവർ എൻലൈറ്റ്മെന്റ് ആയാൽ വലിയ കുഴപ്പമാണെന്നാണ് അന്നത്തെ ബെർലിനിലെ ഡിബേറ്റ്. അതിപ്പം ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഡിബേറ്റ്. ഈ അടുത്ത ജർമ്മൻ ഭാഷയിലേ ഉള്ളൂ, ഇംഗ്ലീഷിലുണ്ടെന്ന് തോന്നുന്നില്ല. വെരി ഇൻട്രസ്റ്റിംഗ്, ഒരുപാട് വികാരങ്ങളെ ഉളവാക്കിയ ഒരു ഡിബേറ്റ് ആയിരുന്നു. അതായത് സാധാരണക്കാരന് പ്രബുദ്ധത വേണമോ അതോ പ്രോപ്പർട്ടി ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം മതിയോ എന്നുള്ളത്. അപ്പോ ഇതിൽ നിന്നാണ് മാർക്സിന്റെ റിയാക്ഷൻ. ഇത് പ്രോപ്പർട്ടിയും ബൂർഷ്വാസിയുടെ എൻലൈറ്റൻമെന്റും അതിനകത്തുനിന്ന് വരുന്ന ഐഡിയോളജിയും വർക്കേഴ്സിനെ അവരുടെ സുഖജീവിതത്തിന്റെ ഉപകരണമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പരിശ്രമമായിട്ട് മാർക്സ് കണ്ടത് മാർക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബൂർഷ്വാ എൻലൈറ്റൻമെന്റ് കൊണ്ടാണ്. ബട്ട് മാർക്സ് ഹിംസെൽഫ് വാസ് എ പ്രോഡക്റ്റ് ഓഫ് ദ എൻലൈറ്റൻമെന്റ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 6 വയസ്സോമറ്റായപ്പം ബാപ്റ്റൈസ് ചെയ്ത് ലൂഥറനായി. അദ്ദേഹത്തിന്റെ ഫാദറും ഫാദറിന്റെ ഫാദറും ഒക്കെ യഹൂദന്മാരായിരുന്നു. അതുകൊണ്ട് ജർമ്മൻ സൊസൈറ്റിയിൽ യഹൂദന്മാരാണെങ്കിൽ ക്രിസ്ത്യാനികളായില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്, കണ്ടമാനം പെർസിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ആ പെർസിക്യൂഷൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു മാർക്സിന്റെ ഫാദർ ബാപ്റ്റൈസ്ഡായിട്ട് ഒരു ലൂഥറനായിത്തീർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ചെറുപ്പത്തിലെ ഇതൊന്ന് പഠിച്ചു നല്ലതുപോലെ, ഈ എൻലൈറ്റൻമെന്റ് ഫിലോസഫി പഠിച്ചു. അദ്ദേഹത്തിന്റെ തീസിസ് PhD thesis എഴുതിയത് ഡെമോക്രിറ്റസിന്റെ അറ്റോമിസത്തെ പറ്റിയായിരുന്നു, ഗ്രീക്കുകാരുടെ മെറ്റീരിയലിസത്തെ പറ്റിയാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പല ആശയങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് എൻലൈറ്റൻമെന്റിനകത്തെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ആയിട്ട് തീർന്നു. ബൂർഷ്വാ എൻലൈറ്റൻമെന്റ്, വർക്കേഴ്സ് എൻലൈറ്റൻമെന്റ്, ഇങ്ങനെ രണ്ട് എൻലൈറ്റൻമെന്റ്, സാധാരണക്കാർക്ക് വേണ്ടുന്ന എൻലൈറ്റൻമെന്റും കുറച്ചു പേർക്ക് മാത്രം വരുന്ന എൻലൈറ്റൻമെന്റും രണ്ടും രണ്ടാണ് എന്നുള്ള ചിന്ത അന്ന് തന്നെ വന്നു. ഈ എൻലൈറ്റൻമെന്റിന്റെ കീഴിലുള്ള ഒന്ന് രണ്ട് ആശയങ്ങൾ മാത്രം ചുരുക്കമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കും. ഒന്നാമത്തേത്, ആദ്യത്തെ ഈ എൻലൈറ്റൻമെന്റിൽ മെറ്റീരിയലിസം അതിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നില്ല. പല ആളുകളും ദൈവവിശ്വാസികളായിരുന്നെങ്കിലും സഭയുടെ കാത്തലിക് ചർച്ചിന്റെ പ്രാക്ടീസസ് ഒന്നും അവർ സ്വീകരിക്കില്ലെങ്കിലും അകത്തൊരു ദൈവവിശ്വാസമുള്ള പല ആളുകളും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് വോൾട്ടേർ. വോൾട്ടേറും ഒക്കെ ദൈവവിശ്വാസിയായിരുന്നു, ഒരു ഡീസ്റ്റ് ആയിരുന്നെങ്കിലും ദൈവമില്ല എന്നൊന്നും പറയത്തില്ല അധികം പേര്. പക്ഷെ അവസാനം ഈ മെറ്റീരിയലിസം എന്ന് പറയുന്നത്, ലമെട്രി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഈ മെറ്റീരിയലിസം അധികമായിട്ട് എഴുതി ഉണ്ടാക്കിയത്. അതിനെ കുറെ കൂടെ വിശദമായിട്ട് ജർമ്മനിയിൽ ആണ് ഈ മെറ്റീരിയലിസം ഒരു സയന്റിഫിക് ഫിലോസഫി ആയിട്ട് വന്നത്. ആ മെറ്റീരിയലിസം മാർക്സിനെ വളരെയധികം എഫക്ട് ചെയ്തു. പക്ഷേ ഈ മെറ്റീരിയലിസത്തിന് ആദ്യത്തെ കാലത്ത് വലിയ ഫിലോസോഫിക്കൽ ബേസിസ് ഒന്നുമില്ല. ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ഒരുമാതിരി വന്നു കഴിഞ്ഞു. ആ തിയറി ഓഫ് എവല്യൂഷനിൽ പറയുന്നത് ആദ്യം മാറ്റർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ആ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിനെ അവരങ്ങോട്ടൊരു പാരഡൈം ആയിട്ട് എടുത്തു എന്നുള്ളതല്ലാതെ ഇതിന്റെ ഫിലോസോഫിക്കൽ ബേസിസ് ആയിട്ട് മാറ്റർ ഇസ് പ്രൈമറി, ഹൗ ഡിഡ് മാറ്റർ ഒറിജിനേറ്റ്, ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ജർമ്മനിയിലാണ് ആ ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ടായത്. പക്ഷേ മറ്റൊരു സംഗതി, ഈ മെറ്റീരിയലിസം എന്ന് പറയുന്നതും ഐഡിയലിസം എന്ന് പറയുന്നതും തമ്മിൽ ഒരു സമരം ഉണ്ടായി. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ആദിയിൽ ബോധമുണ്ടായിരുന്നു, ബോധത്തിൽ നിന്നാണ് വസ്തു അല്ലെങ്കിൽ പദാർത്ഥം ഉണ്ടായത് എന്ന ചിന്തയാണ് ഐഡിയലിസം. അതായത് പ്ലേറ്റോ ഒക്കെ ഐഡിയലിസ്റ്റാണ്. ആദിയിൽ ഉണ്ടായിരുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിന്റെ ക്രിയേഷനാണ് മാറ്റർ എന്നുള്ള ചിന്ത, അതാണ് ഐഡിയലിസം. അതല്ല, ആദിയിൽ പദാർത്ഥമുണ്ടായിരുന്നു, പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രതിഭാസം മാത്രമാണ് ബോധം എന്നുള്ളതാണ് മെറ്റീരിയലിസം. ഈ ആർഗ്യുമെന്റ് നല്ലതുപോലെ നടന്നപ്പോൾ ജനറലി സ്പീക്കിംഗ് ഒരു കൺവിക്ഷൻ ഉണ്ടായത് ഹേഗലിന്റെ കാലത്താണ്. ഹേഗലെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ദൈവദത്തമാണ്. ഒന്ന്, ആബ്സല്യൂട്ട് ഐഡിയ ആണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം. ആബ്സല്യൂട്ട് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്ത വിധം എല്ലാ പ്രതിഭാസത്തിൻ്റെയും പിറകിൽ കിടക്കുന്ന ഒരു റിയാലിറ്റിയാണ് ആബ്സല്യൂട്ട് ഐഡിയ. അപ്പൊ പ്ലേറ്റോയുടെ ചിന്താഗതിയിലും ഉണ്ട് ഈ പറയുന്ന ഐഡിയയും ഈ ലോകവും. പക്ഷേ പ്ലേറ്റോ പറയുന്നത് ഈ ഐഡിയ മാത്രമേ സത്യമായിട്ടുള്ളൂ, ഈ ലോകം അസത്യമാണ്, മാറിപ്പോകുന്നതാണ്, ഇമ്പെർഫെക്റ്റ് ആണ്, ആ വേൾഡ് ഓഫ് ഐഡിയാസ് മാത്രമേ ഇറ്റേണൽ ബീയിങ് ഉള്ളൂ എന്ന്. ഹേഗൽ അതൊന്ന് മാറ്റിയിട്ട് ഈ ആബ്സല്യൂട്ട് ഐഡിയ തന്നെയാണ് തലകാലങ്ങളിൽ കൂടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എവല്യൂഷണറി ഡെവലപ്മെന്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ഐഡിയയുടെ പ്രതിഭാസമാണ്. അല്ലാതെ ഇത് തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. പ്ലേറ്റോ പറയുന്നത് പോലെ ഈ ലോകം നശ്വരമാണ്, ഇംപെർഫെക്റ്റ് ആണ്, റിയൽ അല്ല, അങ്ങേ ലോകമാണ് റിയൽ എന്നുള്ള ചിന്തയെ മാറ്റിക്കളഞ്ഞിട്ട് അങ്ങേ ലോകത്തിന്റെ പ്രതിഭാസമാണ് ഈ ലോകം എന്നുള്ളത് ഹേഗൽ തന്റെ ഫിലോസോഫിക്കൽ സിസ്റ്റമായിട്ട് സ്ഥാപിച്ചതിന്റെ റിയാക്ഷനാണ് മാർക്സിന്റെ റിയാക്ഷൻ പിന്നീട് വരുന്നത്. അപ്പോ ഈ ഹേഗലിന്റെ ചിന്തയില് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വളരെ ശക്തിയായിട്ട് പറയുന്നു. ഒന്നാമത്തേത് മോണാർക്കി, ഒരു രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് ഈ ആബ്സല്യൂട്ട് ഐഡിയയുടെ വലിയ ഒരു പ്രതിഭാസമാണ്. അത് പ്രത്യേകിച്ചും പ്രഷ്യയിലെ രാജാവ്, അതാണ് ഈ ആബ്സല്യൂട്ട് ഐഡിയയുടെ പെർഫെക്ഷൻ. ഏറ്റവും കൾച്ചേർഡായിട്ട്, നല്ല സോൾജിയറായിട്ട്, നല്ല കണ്ടാൽ കൊള്ളാവുന്നയാളായിട്ടുള്ള പ്രഷ്യൻ രാജാവ് ഈ ആബ്സല്യൂട്ട് ഐഡിയയുടെ വലിയ മാനിഫെസ്റ്റേഷനാണ്. രണ്ടാമത്, മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെയുള്ള ഗ്രഹണത്തിന്റെ ഏറ്റവും പ്രധാന ഉപാധി മതമാണ്. ഹേഗൽ ദാറ്റ് റിലിജിയൻ ഈസ് ദ ഹൈയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. സയൻസ് ഉണ്ട്, ഫിലോസഫി ഉണ്ട്, റിലിജിയൻ ഉണ്ട്, ആർട്ട് കൾച്ചർ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉയർന്നത് റിലിജിയൻ ആണ് എന്നൊരു ചിന്ത കൊടുക്കും. ആ ചിന്തയ്ക്ക് വലിയ പ്രാബല്യം കിട്ടിയത് കൊണ്ട് ഈ മോണാർക്കിയും റിലിജിയനും തമ്മിൽ ആളുകളെ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. റിലിജിയൻ ഉണ്ടെങ്കിലേ മോണാർക്കിക്ക് നിലനിൽക്കാൻ ഒക്കുള്ളൂ. അപ്പൊ അതിനെതിരായിട്ടുള്ള റിയാക്ഷൻ ആന്റി മോണാർക്കിക്കൽ റിപ്പബ്ലിക്കൻ റിയാക്ഷൻ വന്നപ്പോൾ ആന്റി റിലിജിയസും കൂടെയായി. അത് വളരെ വ്യക്തമായിരുന്നു. ഈ പഴയ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ ശക്തി മതത്തിലായിരുന്നു. ഹൈൻഡ്രിക് ഹൈനെ നിങ്ങൾ കേട്ടിട്ടില്ല? ജർമ്മനിയിലെ വളരെ പ്രശസ്തനായ ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വോൾട്ടേറിനെഴുതിയ ഒരു എഴുത്തിൽ പറയുന്നു, നിങ്ങളെ കൊണ്ട് സാധിച്ചത്, ഫ്രഞ്ചുകാരായ നിങ്ങളെ കൊണ്ട് സാധിച്ചത് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ മതത്തിന്റെ ശക്തിയെ നശിപ്പിച്ചും കൊണ്ടാണ് മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടായത്. ഞങ്ങളുടെ ജർമ്മനിയിൽ മതത്തിന്റെ ശക്തിയെ നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല, പിന്നെ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത്. ബിക്കോസ് മോണാർക്കിയെ നശിപ്പിക്കണമെങ്കിൽ മതത്തിന്റെ ശക്തിയെ നശിപ്പിക്കണം എന്നുള്ളത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു. അതിനെ എഴുതിയതായിരുന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദ മോമെന്റ് ടു ന്യൂട്രലൈസ് ദ പവർ ഓഫ് റിലിജിയൻ. യു സീ, വി ജർമൻസ് ആർ ഇൻ ദ സെയിം സിറ്റുവേഷൻ ആസ് യു വർ ബിഫോർ ദ റവല്യൂഷൻ. When Christianity and the old regime forms an absolutely inseparable alliance. Throne and altar alliance nu parayum. Throneum altarum kodulla alliance ilana ee throne inde nalai. Appo ee throne ye marichidranaengil altar ne kodu marichidran. Idana annathe anti religious animus was an integral part of the anti monarchian animus ennulla. അതുകൊണ്ടാണ് വത്തിക്കാനിന്റെ പ്രധാന ഔദ്യോഗിക നാവായ ചിവിൽറ്റാ കത്തോലിക്ക ഇപ്പോഴും ഉണ്ട് അത് ആ പാത്രം. അവരെഴുതി, "Give me a people where boiling passions and worldly greed are calmed by faith, hope and charity. A people who see this earth as a pilgrimage and the other life as its true fatherland." അങ്ങേ ലോകമാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ തന്നാൽ എനിക്ക് പിന്നെ സോഷ്യലിസത്തെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നാണ് ഈ എഡിറ്റോറിയലിന്റെ അവസാനം പറയുന്നത്. അപ്പോ സോ ലോങ് ആസ് പീപ്പിൾ ബിലീവ് ഇൻ അനദർ വേൾഡ്, സോഷ്യലിസം വിൽ നോട്ട് ഹാവ് എനി പവർ. അപ്പൊ ഈ അതർ വേൾഡിനെ ഇല്ലാതാക്കിയെങ്കിൽ സോഷ്യലിസത്തിന് ശക്തി കിട്ടുകയുള്ളൂ, മതത്തെ ഇല്ലാതാക്കിയെങ്കിൽ അതർ വേൾഡിന്റെ ശക്തിയും ഇല്ലാതാകും എന്നുള്ളത് ഈ എൻലൈറ്റൻമെന്റിലെ ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് വന്നു. അതിന്റെ ഒരു ഭാഗമാണ് വെസ്റ്റേൺ ലിബറലിസം, അതിന്റെ വേറൊരു ഭാഗമാണ് മാർക്സ്. അതെ, ഇനി ഞാൻ ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മുമ്പ് പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് ഇതിന്റെ കേന്ദ്രം. ഹൗ യു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി, അതിൽ ഒരു പ്രധാനമായ ചോദ്യം ഉപചോദ്യമുള്ളത് വാട്ട് ഈസ് നോളജ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു നോ. ഞാൻ ഇന്നലെ എൻ്റെ എം ടി എച്ച് സ്റ്റുഡൻസിനോട് പറഞ്ഞു, നമ്മൾ ഒരു അഞ്ചാറ് വിധത്തിലുള്ള അറിവുണ്ട്, അതെല്ലാം ഒന്നല്ല. ഞാനൊരു വസ്തുവിനെ അറിയുന്നതും ഒരു സുഹൃത്തിനെ അറിയുന്നതും എന്നെ അറിയുന്നതും ഒരേ വിധത്തിലല്ല, മൂന്ന് വ്യത്യസ്ത പ്രോസസ് കൊണ്ടാണ്. അതുപോലെ ട്രാൻസെൻഡന്റ് ആയിട്ട് അതിരിക്തമായിട്ടൊരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിനെ ഞാൻ അറിയുന്നത് ഈ മൂന്നിനെയും അറിയുന്നത് പോലെയല്ല. ഇത് മൂന്നെണ്ണം ഓർഡിനറി, അതായത് മൈസെൽഫ് ആസ് സബ്ജക്ട്, ദ വേൾഡ് ആസ് ഓബ്ജക്ട് ആൻഡ് അതർ പീപ്പിൾ ആസ് ഇന്റർ സബ്ജക്ടിവിറ്റി സബ്ജക്ട്. ഇത് മൂന്നും അറിയുന്നത് മൂന്ന് രീതിയിലാണ്. ട്രാൻസെൻഡന്റിനെ അറിയുന്ന നാലാമതൊരു രീതിയാണ്. അഞ്ചാമത്, എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, അതെന്ത് നോളജ്? അത് അത് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുമല്ല അല്ലേ. ദാറ്റ് ഈസ് എ സ്കിൽ, അതിന് നോളജാണ് അല്ലേ. അത് അഞ്ചാമതൊരു തരം നോളജ്. ഇങ്ങനെ പലതരത്തിലുള്ള നോളജുണ്ട്. ഈ നോളജ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് ആക്ടിവിറ്റി ആണോ? അല്ല, ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി. നമ്മൾ മറ്റൊരാളെ അറിയുക, പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങനെ മേലെ നോക്കി നിന്നാൽ മതിയോ? ഉടനെ അറിവുണ്ടാകുമോ, പരിചയം ഉണ്ടാകുമോ? ഇല്ല. നമ്മളിൽ നിന്ന് ഒരു ആക്ടിവിറ്റി ഉണ്ടായെങ്കിലേ അറിയാൻ നോക്കുള്ളൂ. ദാറ്റ് നോളജ് കംസ് ഓൺലി ആസ് എ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഈ സ്കില്ല് അറിയുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുമോ? ഇല്ല. You have to acquire, practice, get the skill and so on. അതുപോലെ if you want to know yourself, ഓട്ടോമാറ്റിക് ആയിട്ടൊന്നും അറിയില്ല. ഒരുപാട് റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലേ അറിയാനൊക്കെ. പിന്നെ ഈ ഓബ്ജക്ട്സിനെ മാത്രം നമ്മളവിടെ പോയി നിന്നാൽ ഉടനെ ഈ ഓബ്ജക്ട് നമ്മളോട്ട് വന്നോളും ഓട്ടോമാറ്റിക് ആയിട്ട് തെറ്റിദ്ധാരണ. ദാറ്റ് ഓൾസോ ഈസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി. ബിക്കോസ് നമ്മൾ ഈ സാധനത്തെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണൊരു ക്യാമറ പോലെയാണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അങ്ങനെങ്കിൽ അങ്ങനെ ക്യാമറ ആണെങ്കിൽ ലെൻസൊക്കെ ഉണ്ട്, ഈ ക്യാമറ എടുക്കുന്ന ഫോട്ടോഗ്രാഫ് വളരെ മോശമാണ്. നമ്മുടെ കോട്ടയത്തെ ഫോട്ടോഗ്രാഫേഴ്സ് അതിനേക്കാൾ ബെറ്റർ ഫോട്ടോഗ്രാഫ് എടുക്കും. പിന്നെ അതിൻ്റെ കൂടെ പോരാത്ത പല ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് നേരത്തെ ഉള്ള ഓർമ്മയിൽ നിന്നാണ്, അല്ലാതെ ഇപ്പൊ കിട്ടുന്ന ഈ സെൻസേഷൻ അല്ല. ദാറ്റ് മീൻസ് ദി ഓർഡിനറി പെർസെപ്ഷൻ ഈസ് ഓൾസോ എ ക്രിയേറ്റീവ് ആക്ട് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. ദ ഹ്യൂമൻ മൈൻഡ് ഇസ് നോട്ട് ഓട്ടോമാറ്റിക്കലി നോ ഓൾ നോളജ് ഈസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ. അല്ലാതെ മനസ്സിലാക്കാനും അറിയാനും സാധ്യമല്ല. അറിവെന്ന് പറയുന്നത് ഇങ്ങനെ സെൻസ് ഇംപ്രഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബോംബാർഡ്മെന്റ് ആണെന്നുള്ള ആ ചിന്താഗതി ഒട്ടും സ്വീകാര്യമല്ല. നോളജ് ഈസ് എ ക്രിയേറ്റീവ് ആക്ടിവിറ്റി.
But then the second question is, why do you know? Indinu vendi anal. What is the function of knowledge? കാര്യത്തിലെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. സാധാരണ വെസ്റ്റേൺ ചിന്താഗതിയിൽ ടെക്നോളജിക്കൽ റീസൺ എന്നും ഓണ്ടോളജിക്കൽ റീസൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കും. ടെക്നോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ ബാഹ്യലോകത്തിലെ വസ്തുക്കൾ അവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അറിവ് ഉപയോഗിച്ച് അവയെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്നതാണ് ടെക്നോളജിക്കൽ റീസൺ. ബാഹ്യലോകത്തിലെ വസ്തുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ അറിവ് വെച്ചും കൊണ്ട് അവയെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അവയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനാണ്. അതായത്